ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി. തിരുവചനത്തിൽ നിന്നും ഇന്ന് വായിക്കുന്നത് 82-ാം സങ്കീർത്തനം, 83-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനം. ആദ്യമായി 82-ാം സങ്കീർത്തനം വായിക്കുന്നു. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പീൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. 83-ാം സങ്കീർത്തനം. ദൈവമേ, മിണ്ടാതിരിക്കരുതേ. ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ, നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തല ഉയർത്തുന്നു. അവർ നിന്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാത്ത വണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേര് ഇനി ആരും ഓർക്കരുത് എന്നവർ പറഞ്ഞു. അവർ ഇങ്ങനെ അഹിമത്യത്തോടെ ആലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യം ചെയ്യുന്നു. ഏദോമ്യരുടെയും ഇസ്മായേലിയരുടെയും കൂടാരങ്ങളും മോവാബ്യരും ഹാഗാരിയരും കൂടെ ഗെബാലും അമ്മോനും അമാലേക്കും ഫിലിസ്തീ ദേശവും സ്വർനിവാസികളും അശൂരും അവരോട് യോജിച്ചു. അവർ ലോകത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാനരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടിങ്കൽ വെച്ച് സീസരയോടും യാബീനോടും ചെയ്തതുപോലെ തന്നെ. അവർ ഏൻദോരിൽ വെച്ച് നശിച്ചുപോയി, അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓരബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സേബഹ്, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിന്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞുവല്ലോ. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജ്വാല പോലെയും നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികളൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കേണമേ. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1,000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, അതിന്റെ 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രയും. സർവസൃഷ്ടിയും ഇന്നു വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചുമിരിക്കുന്നു. മുന്നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമലേഖനം 8:28 നാം ഇങ്ങനെ വായിച്ചു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പലപ്പോഴും ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ സാരാംശം എന്താണെന്ന് വ്യക്തമായി പിടികിട്ടുവാൻ കഴിയാത്ത അവസ്ഥ മനുഷ്യ ബുദ്ധികൾക്ക് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ വളരെ ചിന്തിപ്പിക്കുന്ന, വളരെ സംശയങ്ങൾ ഉളവാക്കുന്ന, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ഈ വാക്യത്തിൽ അപ്പോസ്തലൻ ദൈവജനങ്ങളെ ഓർപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോസ്തലൻ പറയുമ്പോൾ അത് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നാം അറിയുന്നു. ഇപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമായി ഓർപ്പിക്കുന്നതായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ, സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ, ഏത് തരത്തിലുള്ള അവസ്ഥയായാലും ഒരു ദൈവപൈതൽ അതിനെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഈ സംഭവിച്ചത് അത് നന്മയ്ക്കായി വ്യാപരിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു സംഭവമായിരുന്നാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിന്റെ പരിസമാപ്തി, അതിന്റെ അവസാനം, ആത്യന്തികമായി അതിന്റെ ഫലം എന്ന് പറയുന്നത് നന്മ എന്നൊന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ തിന്മയായിട്ട് തോന്നുന്നത് പോലും ഒരു ദൈവ പൈതൽ അതിനെ നോക്കിക്കാണുമ്പോൾ അതിനെ നന്മയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിന്റെ വേദന, ലോകത്തിന്റെ ബുദ്ധിമുട്ട്, ലോകത്തിലുള്ള ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെയും കടന്നു വരുമ്പോൾ ഒരു ആത്മീയ ദൃഷ്ടിയോടുകൂടി അതിനെ കാണുമ്പോൾ ഒരിക്കലും അതിനെ തിന്മയായിട്ട് കാണുവാൻ കഴിയാതെ ദൈവവൈതൽ അതിനെ നന്മയാക്കി എടുക്കുന്നു. തീർച്ചയായിട്ടും ഒരു ദൈവവൈതലിനോടുള്ള വിഷയത്തിൽ, ബന്ധത്തിൽ, ദൈവം ഒരിക്കലും ദോഷം ചെയ്യുന്നവനല്ല, തിന്മ അനുവദിച്ചു കൊടുക്കുന്നവനല്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ താൽക്കാലിക അനുഭവത്തിൽ അത് തിന്മയായി തോന്നിയാലും പിന്നത്തേതിൽ നന്മയായി തീരുന്ന അനുഭവങ്ങളാണ് ഒരു ദൈവവേദനയിൽ എപ്പോഴും സംഭവിക്കുന്നത് എന്ന് ചരിത്രങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നുണ്ട്, അനുഭവങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്, ദൈവവചനം അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമത് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ നിർണയം ഉണ്ടാവുക. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ ഒരു നിർണയപ്രകാരമാണ് നമ്മയൊക്കെയും വിളിച്ചത്. ആ വിളി ഒരിക്കലായി കേട്ടുവെങ്കിൽ, ദൈവ പൈതലായി എന്നുള്ള ബോധമുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരനുഭവമാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല, തിന്മയെ ഭയപ്പെടേണ്ടതില്ല, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇതുവരെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ അത് അറിയണം. നമുക്ക് സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കായി നിശ്ചയമായും കൂടി വ്യാപരിക്കും. കാരണം നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം നമ്മെ വിളിക്കപ്പെട്ടവരാണ്. ആ നിലയിൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, ധൈര്യത്തോടെ ജീവിക്കാം. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു.